The editorial.
2025 ഏപ്രിൽ 26 ശനി 1200 മേഡം 13 ദീപിക എഡിറ്റോറിയൽ. ലോകാദരത്തിൽ ഒരു സംസ്കാരം. സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ഇന്നലെ എത്തിയവരിൽ പലരും മടങ്ങിപ്പോയിട്ടില്ല. രാവിലെ ഒരാളെ യാത്ര അയക്കാനുണ്ട്. കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരമാണ്. 120 രാജ്യങ്ങളുടെ നേതാക്കളും പ്രതിനിധികളും കത്തോലിക്കാ സഭയുടെ ആത്മീയ നേതാക്കളും 10,000 സാധാരണക്കാരുമൊക്കെ പങ്കെടുക്കുന്ന സംസ്കാര ചടങ്ങ്. 7 ദിവസം മുമ്പ് ഈസ്റ്റർ ഞായറാഴ്ച പാപ്പ ജനങ്ങളെ ആശീർവദിച്ചും അഭിവാദ്യം ചെയ്തും കടന്നുപോയ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നിന്ന് അന്ത്യയാത്ര തുടങ്ങും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വലിയ പള്ളിയിൽ കബറടക്കം. വലിയ സാന്താ മാർത്തയിലെ മുറിയിലിരുന്ന് 2022 ജൂൺ 29 എഴുതിയ മരണപത്രത്തിലെ ആഗ്രഹം പോലെ പരിശുദ്ധ അമ്മയുടെ സൗധ്യത്തിൽ ഉറങ്ങൂ, സമാധാനത്തിൽ വിശ്രമിക്കൂ. ഇന്നിതാ വത്തിക്കാൻ ലോക തലസ്ഥാനം. ലോക പാർലമെന്റിൽ എന്ന പോലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ലോക നേതാക്കൾ നിരന്നിരിക്കുന്നു. യുദ്ധപ്രമേയങ്ങളോ ഉപരോധങ്ങളോ വെല്ലുവിളികളോ ഇല്ല. പള്ളിമണികൾക്കും പ്രാർത്ഥനകൾക്കും സ്നേഹോപചാരങ്ങൾക്കും മധ്യേ ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്രയാകുന്നു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, വിവിധ മത നേതാക്കൾ, ലോകമെങ്ങുന്നുള്ള കത്തോലിക്കാ സഭ നേതാക്കൾ, 10,000 വിദേശ പൗരന്മാർ, എത്താവുന്നവരെല്ലാം ഇന്ന് വത്തിക്കാനിലാണ്. സമാനതകളില്ലാത്ത സംസ്കാര ചടങ്ങ് രാവിലെ 10 ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 തുടങ്ങും. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം മരണപത്രത്തിലെ താൽപര്യ പ്രകാരം മാർപ്പാപ്പയുടെ മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നിന്ന് പാട്രിയാർക്കൽ ബസലിക്കയായ എസ്കുലിയൻ കുന്നിലെ വലിയ പള്ളിയിലേക്ക് സംവഹിക്കും. കബറടക്കം ലളിതവും സ്വകാര്യവുമായ ചടങ്ങായിരിക്കും. 50 പേർ മാത്രമേ പള്ളിയകത്തെ സംസ്കാര കർമ്മത്തിൽ സംബന്ധിക്കുകയുള്ളൂ. നിലത്തൊരുക്കിയ കബറിടത്തിൽ അലങ്കാരങ്ങളില്ലാതെ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയിരിക്കും. കബറിടത്തിൽ സ്മാരകലിഖിതങ്ങൾ ഒന്നുമില്ലെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ മനുഷ്യഹൃദയങ്ങളിൽ എഴുതിയ സന്ദേശങ്ങൾ ലോകം വായിച്ചുകൊണ്ടേയിരിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ പറഞ്ഞതുപോലെ, പാവപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും മറക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള ഒരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. യുദ്ധം, ക്ഷാമം, പീഡനം, ദാരിദ്ര്യം എന്നിവ നേരിടുന്ന ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ കണ്ടുമുട്ടിയ ഫ്രാൻസിസ് മാർപ്പാപ്പ മനുഷ്യ ദൗർബല്യത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അടുത്തറിഞ്ഞു. എന്നിട്ടും മെച്ചപ്പെട്ട ഒരു ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസാധിഷ്ഠിതമായ പ്രതീക്ഷ ഒരിക്കലും കൈവിട്ടില്ല. പാപ്പയുടെ ഒടുവിലത്തെ സന്ദേശത്തിലും ലോകത്തിന്റെ നീറുന്ന പ്രശ്നമായ ഇസ്രായേൽ ഹമാസ് യുദ്ധമുണ്ടായിരുന്നു. ഗാസയിൽ വെടി നിർത്തണമെന്നും ബന്ദികളെ വിട്ടയക്കണമെന്നും ഈസ്റ്റർ സന്ദേശത്തിൽ പാപ്പ അഭ്യർത്ഥിച്ചു. എന്നിട്ടും ഇരുപക്ഷത്തു നിന്നും ചിലരെങ്കിലും അദ്ദേഹത്തെ അവമതിച്ചു. തൊട്ടടുത്ത ദിവസം മാർപ്പാപ്പയുടെ വേർപാടിൽ ലോകം വിതുമ്പോൾ ഇസ്രായേൽ എക്സൽ കുറിച്ച അനുശോചന സന്ദേശം പിന്നീട് പിൻവലിച്ചു. മാർപ്പാപ്പ യുദ്ധത്തെ തള്ളിപ്പറഞ്ഞതാവാം കാരണം. അതുപോലെ കുടിയേറ്റക്കാരോടും അഭയാർത്ഥികളോടും കരുണയുള്ളവരായിരിക്കണമെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ച മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അതേ വിഭാഗത്തിൽപ്പെട്ടവരിലെ വളരെ ചെറിയൊരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിലൂടെ നിന്ദിച്ചു. പക്ഷേ ഇതൊന്നും പ്രതീക്ഷ കൈവിടിയാനുള്ള കാരണമല്ലെന്ന് മാർപ്പാപ്പയുടെ ജീവിതവും മരണവും ഓർമ്മിപ്പിക്കുന്നു. പാപ്പയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ദൈവത്താൽ നയിക്കപ്പെട്ടാൽ നാം ഒരിക്കലും നിരാശരാകുകയോ വഴിതെറ്റുകയോ ചെയ്യില്ല. ഹിംസയിൽ അഭയം പ്രാപിച്ചവരുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയുമല്ല, അതിനെതിരെ അവസാന നിമിഷവും പൊരുതിയ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലുള്ളവരിലൂടെയാണ് ഈ കാലവും നിർവചിക്കപ്പെടേണ്ടത്. വത്തിക്കാനിൽ മ്ലാനമതരനായി നിൽക്കുന്നത് കത്തോലിക്കരോ ക്രൈസ്തവരോ മാത്രമല്ല, മുസ്ലിം, ഹിന്ദു, യഹൂദർ, കമ്മ്യൂണിസ്റ്റ്, നിരീശ്വരവാദികൾ എല്ലാവരുമുണ്ട്. തങ്ങളോട് ക്രിസ്തുവിനെ പോലെ പെരുമാറിയ ഒരാളെയാണ് അവർ ബഹുമാനിക്കുന്നത്. അതിനർത്ഥം യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റ് റോബർട്ടെ മെറ്റ്സോള പറഞ്ഞതുപോലെ, സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും കരുണയുടെയും തുല്യതയുടെയും സാമൂഹിക നീതിയുടെയും പേരിൽ ഈ ജനകീയ മാർപ്പാപ്പ ഓർമ്മിക്കപ്പെടും. എങ്കിൽ ദൈവം ലോകത്തിനെഴുതിയ ചാക്രിക ലേഖനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇന്നത് മാനവ ഹൃദയങ്ങളിൽ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നു.
The editorial.